Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയും പിന്നെ വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. സങ്കീർത്തനം 4 അതിന്റെ പഠനം നാം ഇന്ന് ആരംഭിക്കുകയാണ്. ഇതൊരു ശരണ സങ്കീർത്തനമാണല്ലോ, വ്യക്തിയുടെ ശരണഗീതമാണിത്. സങ്കീർത്തനങ്ങളുടെ സാഹിത്യ ഘടനയിൽ ശരണഗീതങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ദൈവത്തിൽ മനുഷ്യൻ ശരണപ്പെടുന്ന അല്ലെങ്കിൽ പ്രത്യാശയർപ്പിക്കുന്ന വികാരമാണ് ഈ ഗീതത്തിന്റെ, ഈ സങ്കീർത്തനത്തിന്റെ ഉള്ളടക്കം. ഉദാഹരണത്തിന്, ദൈവമേ അങ്ങിൽ ഞങ്ങളുടെ പിതാക്കന്മാർ ശരണപ്പെട്ടു, അവർ ശരണപ്പെട്ടപ്പോൾ അങ്ങവരെ രക്ഷിച്ചു, അവർ ലജ്ജിതരാകാൻ അങ്ങിടയാക്കിയില്ല, ലജ്ജിതരാകാൻ അങ്ങിടയാക്കിയില്ല. ശരണ സങ്കീർത്തനത്തിന്റെ പഠനത്തിലേക്ക് നാം കടക്കുമ്പോൾ ഓർത്തിരിക്കേണ്ടതാണ്, ഒരു വിലാപഗീതത്തിന്റെ വികാരങ്ങളോട് ഇതിന് ഏറെ സാമ്യമുണ്ട് എന്ന വസ്തുത. എന്നാൽ ശരണഗീതത്തിൽ ഗായകന്റെ ശരണഭാവമായിരിക്കും അല്ലെങ്കിൽ പ്രത്യാശയുടെ ഭാവമായിരിക്കും മുന്നിൽ നിൽക്കുക എന്ന് പറയേണ്ടതില്ല. ഇവിടെ ദൈവം നൽകുന്ന സുരക്ഷയുടെയും സമാധാനത്തിന്റെയും ആശയങ്ങൾ ഏറെ ശക്തമായിരിക്കും. അതുപോലെ ദേവാലയവുമായി ബന്ധപ്പെട്ട സന്തോഷത്തിന്റെ ആശയവും ഇവിടെ ഉണ്ടായിരിക്കുമെന്നോർത്തിരിക്കണം. ദൈവം ഭക്തന് വെളിപ്പെടുത്തി കൊടുക്കുന്നു, വിശ്വാസിയുടെ പ്രാർത്ഥന അവിടുന്ന് ദൈവം ശ്രവിക്കുന്നു. ദൈവീക നന്മകൾക്കുള്ള നന്ദി പറച്ചിൽ ശരണഗീതങ്ങളിൽ സാധാരണമാണ്. കർത്താവിലുള്ള സന്തോഷം, കർത്താവിനാൽ നയിക്കപ്പെടുക, ദൈവീക സാന്നിധ്യത്തിൽ വസിക്കുക തുടങ്ങിയ വിഷയങ്ങളും ശരണ സങ്കീർത്തനങ്ങളുടെ പ്രത്യേകതയാണ് എന്ന് മനസ്സിലാക്കുക. ഈ പരമ്പരയിൽ ഉപയോഗിക്കുന്ന സങ്കീർത്തനം ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ മാത്യു മുളവനയും ജെറി അമൽദേവുമാണ്. ഇത് ആലപിച്ചിരിക്കുന്നത് രമേഷ് മുരളിയും സംഘവുമാണ്.
സകലേശനെൻ്റെ നാഥ ഉണർത്തിയിടുന്ന ആത്മതാപം സഹതാപമാർന്നു വേഗം ഏകീടണേ കടാക്ഷം
ഇനി സങ്കീർത്തനം 4 ഘടനയിലേക്ക് നാം കടക്കുമ്പോൾ ഉത്കണ്ഠ നിറഞ്ഞ ദിവസത്തിന്റെ അവസാനത്തിൽ വ്യക്തി ദൈവത്തിന് സമർപ്പിക്കുന്ന സായാഹ്ന പ്രാർത്ഥനയാണ് ഈ ശരണഗീതം എന്ന് മനസ്സിലാക്കാം. ഗായകനാദ്യം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയാണ്. രണ്ടാമതോ, ശത്രുക്കളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. ആരോടാണ്? ദൈവത്തോട്. ദൈവത്തിന് മുന്നറിയിപ്പ് നൽകുന്നു. പിന്നെ അവസാനം 3 സമാധാനത്തിന്റെയും ശരണത്തിന്റെയും പ്രഖ്യാപനത്തോടെ ഈ സങ്കീർത്തനം അവസാനിക്കുന്നു. അങ്ങനെ നിരൂപകന്മാർ പറയുന്നത് സങ്കീർത്തനം 4 ഗായകൻ ദൈവവുമായി നടത്തുന്ന ഒരു വ്യക്തിഗത സംവാദമാണെന്നാണ്, ഒരു വ്യക്തിഗത കമ്മ്യൂണിക്കേഷൻ. പദങ്ങളുമായി നമുക്ക് പരിചയപ്പെട്ടുകൊണ്ട് ഈ ഗീതത്തിന്റെ പഠനത്തിലൂടെ മുന്നേറാം. ആദ്യം സങ്കീർത്തകനാണ് സംസാരിക്കുന്നത്, ദൈവത്തോട് സംസാരിക്കുന്നത്.
എനിക്ക് നീതി നടത്തിത്തരുന്ന ദൈവമേ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അങ്ങെനിക്കുത്തരമരുളി, ഞെരുക്കത്തിലെനിക്കങ്ങ് അഭയമരുളി, കാരുണ്യപൂർവം അങ്ങെന്റെ പ്രാർത്ഥന ശ്രവിക്കണമേ. ഓ ദൈവമേ, കാരുണ്യപൂർവം അങ്ങന്റെ പ്രാർത്ഥന ശ്രവിക്കണമേ. ദൈവമേ, കാരുണ്യപൂർവം അങ്ങന്റെ പ്രാർത്ഥന ശ്രവിക്കണമേ.
ഗായകന്റെ മനോഹരമായ പ്രാർത്ഥനയാണ്, ദൈവമേ അങ്ങേക്ക് മാത്രമേ എന്നെ സഹായിക്കാനാകൂ, അങ്ങ് മാത്രമാണ് എന്റെ ആശ്രയം. കാരണം അവിടുത്തെ കൃപാതിരേകം ഗായകൻ അനുഭവിച്ചിട്ടുള്ളതാണ്. ശത്രുക്കൾ എന്നെ വലയം ചെയ്യുകയും ഞെരുക്കുകയും ചെയ്തപ്പോൾ, ഞാൻ തകർന്ന് തരിപ്പണമായപ്പോൾ, ദൈവമേ അങ്ങാണ് എന്നെ സഹായിച്ചിട്ടുള്ളത്. അങ്ങാണ് തല ഉയർത്തി നിൽക്കാനും ജീവിതത്തിൽ മുന്നേറാനും എനിക്ക് കെൽപ്പേകിയത്. അതിനാൽ ദൈവമേ അങ്ങ് ഇനിയും അങ്ങേ കൃപാതിരേകം, കൃപാസമൃദ്ധി എന്നിൽ വർഷിക്കണമേ എന്ന് ഗായകൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സഹായിക്കാൻ കെൽപ്പുള്ളവനോടും സഹായിച്ച ദൈവത്തോടും പിന്നെയും പിന്നെയും കൃപയ്ക്കായി ഗായകൻ യാചിക്കുന്നത് ഒരു പോളിനേഷ്യൻ ശൈലിയാണെന്ന് നിരൂപകന്മാർ സ്ഥാപിച്ചിട്ടുണ്ട്. പോളിനേഷ്യൻ ശൈലി എന്ന് പറഞ്ഞാൽ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ വളർന്നു വന്ന ഒരു സാഹിത്യ ശൈലി എന്നാണ് അർത്ഥം. അത് മധ്യേഷ്യൻ രാജ്യമായ ഇസ്രായേലിലേക്കും പടർന്നു, അവിടെ സ്വീകൃതമായി. സങ്കീർത്തനങ്ങൾ, പ്രത്യേകിച്ച് സങ്കീർത്തനം 4 പോലുള്ളവ പോളിനേഷ്യൻ ശൈലിയിൽ രചിക്കപ്പെട്ടതിൽ ആശ്ചര്യപ്പെടാനില്ല. പിന്നെ നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സങ്കീർത്തനം 4 അല്ലെങ്കിൽ ഈ ശരണഗീതത്തിന്റെ അവതരണ ശൈലി ഒരു സംവാദമാകയാൽ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ശൈലിയാകയാൽ, ഗായകന്റെ അല്ലെങ്കിൽ സങ്കീർത്തകന്റെ ആദ്യഘട്ട ശരണപ്പെടലിനോട് ദൈവം എപ്രകാരമാണ് പ്രത്യുത്തരിക്കുന്നത്, പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം എപ്രകാരമാണ് മറുപടി പറയുന്നത് എന്ന് നമുക്ക് പദങ്ങളിലൂടെ കടന്നുകൊണ്ട്, പദങ്ങൾ ശ്രവിച്ചുകൊണ്ട് ശ്രദ്ധിക്കാം.
നിങ്ങൾ എത്ര നാൾ മാനവരെ എന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കും? എത്ര നാൾ നിങ്ങൾ പൊള്ളവാക്കുകളിൽ രസിച്ചു വ്യാജമന്വേഷിക്കും? എത്ര നാൾ നിങ്ങൾ പൊള്ളവാക്കുകളിൽ രസിച്ച് വ്യാജമന്വേഷിക്കും?
ഓ നിസ്സാരരും ബലഹീനരുമായ മനുഷ്യരെ, നിങ്ങൾ എന്തുകൊണ്ടാണ് ദൈവത്തിൽ വിശ്വസിക്കാത്തത്? നിങ്ങൾ വിശ്വാസമില്ലാത്ത ജനതയാണോ? നിങ്ങളുടെ വിശ്വാസം പൊള്ളയാണ്, ചിലപ്പോൾ വികലമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ മാനുഷിക രീതികളിലേക്കും മായിക ജാലങ്ങളിലേക്കും മന്ത്രതന്ത്രാദികളിലേക്കുമൊക്കെ തിരിയുന്നത്. പിന്നെ നിങ്ങളിൽ എത്രയോ പേരാണ്, നമ്മിൽ എത്രയോ പേരാണ് ഹസ്തശാസ്ത്രത്തിലും പക്ഷിശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലുമെല്ലാം വിശ്വസിച്ച് ജീവിക്കുന്നത്. അതുപോലെ വ്യാജമായ ശാസ്ത്രീയ കുതന്ത്രങ്ങളിലും രാഷ്ട്രീയക്കാരുടെ കെണികളിലും പെട്ട് ധാരാളം പേർ വിശ്വാസത്തിൽ നിന്നും അകന്നുപോകുന്നുണ്ട്. ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നുണ്ട്, നേരായ പാത വിട്ടു പോകുന്നുണ്ട്.
മനുജാനിറഞ്ഞ ഭക്തി പരമാർത്ഥമാക്കിടേണം, എതിരേ വരുന്ന ദോഷം അതിയായി വെറുത്തിടേണം.
അങ്ങനെ ശരണഗീതത്തിന്റെ ആദ്യ സംവാദത്തിൽ 2 പദങ്ങളുമായി നാം പരിചയപ്പെട്ടു. 1-ഉം 2-ഉം പദങ്ങൾ സങ്കീർത്തനത്തിന്റെ അടിസ്ഥാന സംവാദ ഘടനയിലേക്കാണ് അങ്ങനെ നാം കടന്നത്. നമുക്കിനി 3-ാമത്തെ പദം, സങ്കീർത്തനം 4 3-ാമത്തെ പദം ശ്രവിച്ചുകൊണ്ട് പരിശോധിച്ചുകൊണ്ട് പഠനം തുടരാം.
കർത്താവ് നീതിമാന്മാരെ തനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നെന്നറിഞ്ഞുകൊള്ളുവിൻ, നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. പിന്നെ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് എന്നെ ശ്രവിക്കുന്നു, അവിടുന്ന് എന്നെ ശ്രവിക്കുന്നു.
ദൈവം തിരഞ്ഞെടുത്ത ജനതയാണിത്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നാം. നാം അവിടുത്തെ ജനതയാണ് എന്ന കാര്യം അംഗീകരിക്കണമെന്ന മുഖപുരയാണ് ഈ സങ്കീർത്തനത്തിന്റെ 2-ാം ഘട്ടം നൽകുന്ന ശ്രദ്ധേയമായ ഭാഗം. കർത്താവ് നീതിമാന്മാരെ തനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം തിരഞ്ഞെടുത്ത ജനം, അല്ലെങ്കിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമെന്നർത്ഥത്തിൽ RSV, ദ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷൻ ഓഫ് ദ ബൈബിൾ, ഉപയോഗിച്ചിരിക്കുന്നത് ഓ നോ ദാറ്റ് ദ ലോർഡ് ഹസ് സെറ്റ് അപ്പാർട്ട് ദ ഗോഡ്ലി ഫോർ ഹിംസെൽഫ്. ദ ഗോഡ്ലി, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമെന്നർത്ഥത്തിൽ ദ ഗോഡ്ലി എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് ദ ലോർഡ് ഹിയേഴ്സ് വെൻ എവർ ഐ കോൾ ഹിം, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് ശ്രവിക്കുന്നു, എന്നെ ശ്രവിക്കുന്നു. കർത്താവ് നീതിമാന്മാരെ തനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. അതിനാൽ താൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം ഈ അപേക്ഷ, തന്റെ വിളി കേൾക്കുമെന്ന് സങ്കീർത്തകന് ഉറച്ച ബോധ്യമുണ്ട്. തീർച്ചയായും ഇതൊരു വ്യക്തിഗത അനുഭവത്തിൽ നിന്നും പ്രഖ്യാപിക്കുകയാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന പ്രയോഗം ഹെബ്രായ ഭാഷയിൽ ഹെസെദ് എന്ന വാക്ക് എന്ന നാമത്തിൽ നിന്നും രൂപം കൊള്ളുന്നതാണ്. അങ്ങനെ ദൈവത്തെ അറിഞ്ഞവരോടും അവിടുന്ന് വിശ്വസിക്കുന്നവരോടും ദൈവം പ്രകടമാക്കുന്ന അനുകമ്പാർദ്രമായ, കരുണാർദ്രമായ സ്നേഹം പ്രകടമാക്കുന്ന വാക്കാണ് ഹെസെദ്. ഇറ്റ് എക്സ്പ്രസസ് ദ സ്റ്റെഡ്ഫസ്റ്റ് ലവ് ഓഫ് ഗാഡ്, ദ സ്റ്റെഡ്ഫസ്റ്റ് ലവ് ഓഫ് യാവേ. അതിനാൽ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ യാചന ദൈവം കേൾക്കും എന്ന ഉറപ്പാണ് ഹെസെദ് എന്ന പ്രയോഗം തരുന്നതെന്ന് നിരൂപകന്മാരും സമർത്ഥിക്കുന്നുണ്ട്. ഇനി ഹെസെദ് എന്ന വാക്ക് പുതിയ നിയമ പശ്ചാത്തലത്തിൽ ദ സെയിൻസ്, ദ സെയിൻലി പീപ്പിൾ, വിശുദ്ധർ, വിശുദ്ധാത്മാക്കൾ, വിശുദ്ധ ജനം എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങളിലേക്ക് കാലക്രമത്തിൽ മാറുന്നതും നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്, ശ്രദ്ധേയമാണ്. ആസ്പെർ ജെസ്മേ ഡോമിനെ, തീർത്ഥം ആശീർവദിക്കുമ്പോഴും തളിക്കുമ്പോഴും ആലപിക്കുന്ന സഭാപാരമ്പര്യത്തിലുള്ള വിഖ്യാതമായ ഈ ഗ്രിഗോരിയൻ ഗീതം മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്തപ്പോൾ പ്രയോഗിച്ചിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടവരെ രാജപുരോഹിത ഗണമേ എന്നാണ്. ഈ പ്രയോഗം ദൈവത്തിലുള്ള ശരണത്തിന്റെ, അല്ലെങ്കിൽ ശരണപ്പെടലിന്റെ മൂലപ്രയോഗമായ, ഹെബ്രായത്തിലെ മൂലപ്രയോഗമായ ഹെസെദ് എന്ന നാമത്തിൽ നിന്നും, അല്ലെങ്കിൽ വാക്കിൽ നിന്നും രൂപപ്പെട്ടിട്ടുള്ളതാണെന്ന് പണ്ഡിതന്മാർ സമർത്ഥിക്കുന്നു.
സകലേശനെൻ്റെ നാഥ, ഉണർത്തിയിടുന്ന ആത്മതാപം, സഹതാപമാർന്നു വേഗം, ഏകീടണേ കടാക്ഷം. നെഞ്ചിനുള്ളിൽ അഭിമാനമെന്തു മനുജാ, മറിമായ മിഥ്യ പിമ്പേ ഓടാനിതെന്തു ബന്ധം.
വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഇത് അവതരിപ്പിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ. പിന്നെ ശരണഗീതം സങ്കീർത്തനം 4 പഠനം നമുക്കിനി അടുത്തയാഴ്ചയിൽ ശ്രവിക്കാം.